നമസ്കാരം ശ്രീ ജോമോൻ ജോസഫ്. SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിൽ ആദ്യത്തെ നഴ്സ് എൻഡോസ്കോപ്പിസ്റ്റ് എന്ന ഒരു ആ ഒരു രീതിയിലേക്കാണ് താങ്കൾ ഒരു വർഷം മുമ്പ് എത്തിയത്. അപ്പോൾ അത് വലിയ വാർത്തയും ഓസ്ട്രേലിയൻ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തയുമായിരുന്നു. എന്താണ് ഈ നഴ്സ് എൻഡോസ്കോപ്പിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
നഴ്സ് എൻഡോസ്കോപ്പിസ്റ്റ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റുന്ന നഴ്സ് എന്നുള്ളതാണ് അതിന്റെ ആ ടൈറ്റിലിന്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണയായിട്ട് എൻഡോസ്കോപ്പി പ്രൊസീജിയറുകൾ ഡോക്ടേഴ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറുകൾ ലൈക്ക് ബവൽ ക്യാൻസർ സ്ക്രീനിങ്ങിലുള്ള കൊളോണോസ്കോപ്പി, ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഗ്യാസ്ട്രോസ്കോപ്പികൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പം നഴ്സുമാർ ചെയ്യുന്നുണ്ട്. അത് കുറെ നാളുകളായിട്ട്, അതായത് ഒരു 1994 മുതൽ UKയിലും US അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ചെയ്യുന്ന നേഴ്സിനെയാണ് നേഴ്സ് എൻഡോസ്കോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള എൻഡോസ്കോപ്പി പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന നേഴ്സുമാരെയാണ് നേഴ്സ് എൻഡോസ്കോപ്പിസ്റ്റ് എന്ന് പറയുന്നത്.
UKയിലൊക്കെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഓസ്ട്രേലിയയിൽ ഇതുവരെ ഇല്ലായിരുന്നു അങ്ങനെ ഒരു രീതി.
ഇല്ലായിരുന്നു.
അല്ല, എന്താണ് അതിന്റെ ഓസ്ട്രേലിയ ഇത്രയും കാലം ഇല്ലായിരുന്നു?
മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓസ്ട്രേലിയയില് ആവശ്യത്തിന് ഡോക്ടർമാർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ആവശ്യത്തിനുള്ള ഫണ്ട് ഹെൽത്ത് സെക്ടറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് അങ്ങനെ ഒരു ചെലവ് കുറഞ്ഞ ഒരു മാർഗത്തെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതാണ് ഒന്ന് രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ സിസ്റ്റം ഇച്ചിലൂടെ ഹെസിസ്റ്റന്റ് ആണ് ചേഞ്ചസിന് വേണ്ടിയിട്ട്. അപ്പം UKയിലെ അവര് ഇപ്പോ തന്നെ ഈ ഒരു പ്രോജക്ട് ചെയ്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് US UKയിലും ഈ പ്രോജക്ട് നല്ല രീതിയിൽ ചെയ്യുന്നു. ഈ ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് ഈ നാഷണൽ ബവൽ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് 50, 55, 60, 65 വയസ്സ് ഉള്ള ആൾക്കാർക്ക് ഗവൺമെന്റ് ഒരു ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് കിറ്റ് അയച്ചു കൊടുക്കും. അപ്പൊ ആ കിറ്റിൽ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒക്കൾട്ട് ബ്ലഡ് പോസിറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മളെ അവരൊരു കൊളോണോസ്കോപ്പിക്ക് റെഫർ ചെയ്യും. അപ്പം അങ്ങനെ ഈ ബവൽ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം ഒത്തിരി പോപ്പുലർ ആയത് 2008 ഓസ്ട്രേലിയയിൽ തുടങ്ങിയത്. അപ്പൊ അന്നേരം മുതൽ ഈ ഡിമാൻഡ് ഫോർ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി പ്രൊസീജിയേഴ്സ് കൂടിക്കൂടി വരികയാണ്. അപ്പൊ അങ്ങനെ വരുന്ന എക്സ്ട്രാ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നേഴ്സ് എൻഡോസ്കോപ്പിസ്റ്റ് എന്നുള്ള ഒരു പ്രോജക്ട് ഇപ്പം റിലവന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ.
എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ള ഒരു അനുമതി ലഭിക്കുക നഴ്സ് എൻഡോസ്കോപ്പിസ്റ്റ് ആയി കഴിയുമ്പോൾ?
ഓസ്ട്രേലിയയിൽ ഇപ്പൊ ഞാൻ എന്റെ ഇത് ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതായത് ഇവിടുത്തെ വിക്ടോറിയൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ് ഇന്നോവേഷൻ പ്രോജക്ടിന്റെ കീഴിലായിരുന്നു എന്നെ അവര് പഠിപ്പിക്കാനായിട്ടും ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പൊ അത് അതിന്റെ കീഴില് ഇപ്പോ ഒരു ഇനിഷ്യൽ പ്രോജക്ട് ആയതുകൊണ്ട് ആദ്യം കൊളോണോസ്കോപ്പി മാത്രമേ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. കൊളോണോസ്കോപ്പി ആണ് ചെയ്യാനായിട്ട് എനിക്ക് ട്രെയിനിങ് കംപ്ലീറ്റ് ആയത്. അതുപോലെ തന്നെ കൊളോണോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മെയിൻ ആയിട്ട് കൊളോണോസ്കോപ്പി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബവൽ ക്യാൻസർ സ്ക്രീനിങ്ങിനോട് അനുബന്ധിച്ച് നമ്മള് നമ്മുടെ പോളിപ്സ് ഉണ്ടാകും, കോളൺ പോളിപ്സ് എന്ന് പറയും. അപ്പൊ ആ കോളൺ പോളിപ്സ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞ പോളിപെക്ടമി എന്നാണ് അതിന് പറയുന്നത്. എന്റെ കേസിൽ ഹോസ്പിറ്റൽ അംഗീകരിച്ചിരിക്കുന്നത് 10 mm വരെ സൈസുള്ള പോളിപ്പ് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അത്രയുമാണ്, കൊളോണോസ്കോപ്പി ചെയ്യാം, ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള കൊളോണോസ്കോപ്പി, അതിന്റെ കൂടത്തിൽ പോളിപെക്ടമി എന്ന് പറയുന്നത് അപ് ടു 10 mm സൈസുള്ള പോളിപെക്ടമി ചെയ്യാനായിട്ടുള്ള അതോറിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്.
സാധാരണ രീതിയിൽ ഓസ്ട്രേലിയയിൽ ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ ഒരു നഴ്സ് ആദ്യമായി എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യാൻ അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി ചെയ്യാനായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ താങ്കളുടെ ഒരു വർഷത്തെ ഒരു അനുഭവം? ആൾക്കാർക്ക് അതിനോടൊരു വിമുഖതയുണ്ടോ, പേടിയുണ്ടോ, എങ്ങനെയാണ് അതിനെ നേരിടാൻ കഴിയുന്നത്?
ഇത് നമ്മള് ഇതിനകത്ത് മൂന്ന് തലത്തിലാണ് ചലഞ്ചസ് ഉണ്ടായിരുന്നത്. ഒന്ന്, പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത്. പിന്നെ രണ്ട്, എന്റെ കൂടത്തിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത്. മൂന്ന്, ഡോക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത്. അപ്പൊ മൂന്ന് തലത്തിലുള്ള ചലഞ്ച് ആയിരുന്നു. അതില് പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത് ആയിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാല് പേഷ്യന്റ് ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് കേട്ടിട്ടില്ല. പക്ഷെ ചില പേഷ്യൻസ് ഒക്കെ ഈ നമ്മൾ ക്ലിനിക്കില് ഡിസ്കഷൻ ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻസ് സംസാരിക്കുന്ന, എന്റെ ബ്രദർ UKയിലുണ്ട്, അപ്പം UKയിലെ ബവൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് പോയപ്പോഴത്തേക്ക് ഒരു നേഴ്സാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും, അപ്പൊ അങ്ങനെ ആ UKയിൽ നിന്ന് അറിവ് വെച്ച് അവർക്ക് കുറെ ആങ്സൈറ്റി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലിനിക്കിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും പേഷ്യന്റ് ചോദിക്കും, നിങ്ങൾ എന്താണ്, എന്ത് ട്രെയിനിങ് ആണ് സാധാരണ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഡോക്ടർമാരുടെ ഒപ്പം ട്രെയിനിങ് കഴിഞ്ഞതാണ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അവർക്കൊരു ഇച്ചിരൂടെ കൂടുതലായിട്ടൊരു സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോഴത്തേക്കും അവരുടെ ഈ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഇച്ചിരൂടെ നേഴ്സുമാര് പ്രൊസീജിയർ ചെയ്യുന്നതിനോട് ഇച്ചിരൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരും.
ഇതിലിപ്പോ സാധാരണ ഇവിടുത്തെ നഴ്സുമാർ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി നഴ്സുമാരൊക്കെ കുറച്ചുകൂടി ഒരു സ്വന്തം മേഖല വിട്ട് കൂടുതൽ മേഖലകളിലേക്ക് കടന്നു കയറാൻ ധൈര്യം കാണിക്കാത്തതാണ് പൊതുവിൽ കണ്ടുവരുന്നത്. എങ്ങനെയാണ് ജോമോൻ ഇത്തരത്തിലുള്ള ഒരു പുതിയ മേഖല കൂടി പരീക്ഷിക്കാമെന്നും അതിലേക്ക് എത്തിപ്പെട്ടത്?
അത് വന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ റോയൽ മെൽബൺ ഹോസ്പിറ്റലിലായിരുന്നു ആദ്യം ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്തോണ്ടിരുന്നത്. അപ്പം ഓസ്റ്റിനിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് എൻഡോസ്കോപ്പിൽ ഒരു നേഴ്സിന്റെ വേക്കൻസി വന്നു. അപ്പം വേക്കൻസിക്ക് ഞാൻ അപ്ലൈ ചെയ്തു. അതിപ്പം ഞാൻ താമസിക്കുന്നതിനോട് കൂടുതൽ അടുത്തായിരുന്നു. എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എൻഡോസ്കോപ്പിയുടെ മാനേജർ എന്നോട് ചോദിച്ചു, നിനക്ക് ഭാവിയിലോട്ട് എന്താണ് നിന്റെ പ്ലാൻ, കരിയർ എന്താണ് കരിയറിലെ പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ അത് പോസിബിൾ ആകണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നേഴ്സ് എൻഡോസ്കോപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എനിക്ക് ആഗ്രഹമുള്ളതാണ്, അത് വളരെ ഞാനതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അത് ഇങ്ങനെ ഇവിടെ സാധിക്കുമെങ്കിൽ അതിന് അത് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാനാണ് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം ഇവര് ഈ എന്റെ എൻഡോസ്കോപ്പി യൂണിറ്റ് മാനേജർ, ഞങ്ങളുടെ എൻഡോസ്കോപ്പി ഡയറക്ടറും അവിടുത്തെ സി എസ് യു ഡയറക്ടറും തമ്മിൽ ഡിസ്കസ് ചെയ്ത് അവർ ഓൾറെഡി വർക്ക് ഫോഴ്സ് ഇന്നവേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ഗ്രാന്റ് സ്കീം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു പ്രൊജക്ട് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് എക്സ്ട്രാ ഫണ്ടിങ് കിട്ടി നമുക്ക് ഇങ്ങനെ ഒരു ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് അവർ കണ്ടുകൊണ്ട് എന്നോട് ചോദിച്ചു. അപ്പൊ അങ്ങനെ ആ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തു. ആ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വിക്ടോറിയൻ ഗവൺമെന്റിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തിൽ നിന്ന് ഓസ്റ്റിൻ ഹോസ്പിറ്റലിന് $200,000 ആ പ്രോജക്ടിന് വേണ്ടിയിട്ട് അനുവദിച്ചു. ഈ പ്രോജക്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മാനേജ്മെന്റ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു പോസിബിൾ ആയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോ ജോമോന് ശേഷം ഈ മേഖലയിലേക്ക് മറ്റു നഴ്സുമാർ ഇപ്പൊ കടന്നു വരുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു തുടക്കമില്ലായിരുന്നു, ഹോസ്റ്റലിൽ ഇല്ലായിരുന്ന ഒരു രീതിയായിരുന്നു, ജോമോന് ഇങ്ങനെ തുടക്കമിട്ട ശേഷം മറ്റുള്ളവർ ഇപ്പോ കടന്നു വരുന്നുണ്ടോ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിന് ഈ പ്രോജക്ട് വളരെ സക്സസ്ഫുൾ ആയി പോകുന്നു എന്ന് കണ്ടതിന് ശേഷമാണ് ഈ പ്രോഗ്രാം പ്രോജക്ട് ഇവിടുത്തെ ഫെഡറൽ ലെവലില് ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഫെഡറൽ ലെവലില് ആ പ്രോജക്ടിനെ അവർ ഏറ്റെടുത്തിട്ട് അത് ഫെഡറൽ ലെവലിൽ അവർ ഗവൺമെന്റ് ഫണ്ട് ചെയ്തിട്ട് ഓസ്റ്റിൻ ഹോസ്പിറ്റലിൽ അതിന്റെ ഒരു ലീഡ് സൈറ്റാക്കി. അപ്പം ഓസ്റ്റിൻ ഹോസ്പിറ്റലിന്റെ കീഴിൽ ഇപ്പോൾ എനിക്ക് ശേഷം 4 ട്രെയിനീസ് വിക്ടോറിയയിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് എൻഡോസ്കോപ്പിസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ 2 ക്യൂൻസ്ലാൻഡിൽ ലോഗൻ ഹോസ്പിറ്റലാണ് അതിന്റെ ഒരു ലീഡ് സൈറ്റ്. അപ്പൊ അങ്ങനെ അടുത്ത റൗണ്ടില് ഗവൺമെന്റ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽത്ത് വർക്ക് ഫോഴ്സ് ഓസ്ട്രേലിയ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിനെ അവർ അപ്രോച്ച് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവർ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം 2020 അവരുടെ ടാർഗറ്റ് പറയുന്നത്. അപ്പൊ ആ 2020 ടാർഗറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് വിക്ടോറിയയിൽ തന്നെ 20-25 ഇടയ്ക്ക് നേഴ്സ് എൻഡോസ്കോപ്പിസ്റ്റുമാരെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ പ്രോജക്ടിന്റെ ലക്ഷ്യം.
എന്തായാലും ഈ എൻഡോസ്കോപ്പി രംഗത്തേക്ക് ജോമോൻ കടന്നു വന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള നഴ്സുമാർക്ക് അവസരങ്ങൾ കുറഞ്ഞു വരുന്നു എന്നൊക്കെ ഒരുപാട് പരാതികളും ഉള്ള ആക്ഷേപങ്ങളുള്ള ഒരു സമയമാണ്. നഴ്സുമാർക്ക് ഇത്തരത്തിൽ പുതിയ മേഖലകൾ പരീക്ഷിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടെന്നാണോ ജോമോന് ഈ ഒരു അനുഭവത്തിന് തോന്നുന്നത്? ഏതെല്ലാം മേഖലകളിൽ ഇത്തരത്തിലുള്ള അവസരങ്ങളുണ്ട്?
തീർച്ചയായിട്ടും. നമ്മുടെ ഞാനിപ്പം പറയുന്നത് മെയിനായിട്ട് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഇവിടെ ഒത്തിരി നമ്മുടെ കരിയർ പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നോർമൽ നേഴ്സ് ആകുന്നതിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് നമ്മുടെ കരിയർ ഇപ്പം ഒരു 5 അല്ലെ 10 എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് നേഴ്സുകളാണ്. ഇപ്പം ഒരു ഉദാഹരണത്തിന് സർജിക്കൽ സൈഡിലാണെങ്കിൽ കൊളറക്കൽ സർജറി സൈഡിലാണ് സ്ട്രോമാ കെയർ നേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ ഇച്ചിരൂടെ അഡ്വാൻസ് ലെവലിലാണെങ്കിൽ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ സ്പെഷ്യാലിറ്റിയിലും ഇപ്പൊ യൂറോളജിയിലാണ് യൂറോളജിയിൽ നേഴ്സ് സിസ്റ്റോസ്കോപ്പിസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ലെവലിലും സ്പെഷ്യാലിറ്റികളുണ്ട്. അപ്പൊ ആ സ്പെഷ്യാലിറ്റികളിൽ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നി, നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ തോന്നുമെന്ന ഒരു കോൺഫിഡൻസ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഇവിടെ ഒത്തിരി വാല്യൂഡ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഓസ്ട്രേലിയ ഈ നേഴ്സിംഗ് ഹെൽത്ത് കെയർ ഫീൽഡ് നേഴ്സുമാരുടെ എക്സ്പീരിയൻസിന് അവർ ഒത്തിരി വില കൽപ്പിക്കുന്ന ഒരു നല്ലൊരു സിസ്റ്റമാണ്. പക്ഷേ അതിന് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതൊരു ഇനിഷ്യേറ്റീവ് എടുത്താലേ ഉള്ളൂ ആ സപ്പോർട്ടോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ.
തീർച്ചയായും ജോമോൻ, എന്തായാലും താങ്കളുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് താങ്കൾ ഈ ഒരു സന്ദേശം മറ്റ് ഓസ്ട്രേലിയയിലുള്ള മറ്റ് മലയാളി നഴ്സുമാർക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെയധികം നന്ദി താങ്കളുടെ ഈ മേഖലയിലെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് SBS മലയാളം റേഡിയോയിലൂടെ.
താങ്ക് യു വെരി മച്ച്. എന്നെ എന്നെ ഈ പ്രോഗ്രാമായിട്ട് ക്ഷണിച്ചതിനും എന്റെ ഈ ഒരു പ്രോഗ്രാമിനെ അപ്രീഷിയേറ്റ് ചെയ്തതിനും വളരെ നന്ദി.